ലുക്കോസ് അദ്ധ്യായം 19. യേശു എരിഹോ പട്ടണത്തിലൂടെ പോവുകയായിരുന്നു. എരിഹോവിൽ സക്കായി എന്നൊരാളുണ്ടായിരുന്നു. അയാൾ ധനികനും പ്രമാണിയുമായ ഒരു ചുങ്കക്കാരനായിരുന്നു. യേശു ആരെന്നു കാണാൻ അയാൾ ആഗ്രഹിച്ചു. യേശുവിനെ കാണുവാൻ ഒട്ടേറെ പേർ എത്തിയിരുന്നു. സക്കായിക്ക് ഉയരം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിനു മുകളിലൂടെ അയാൾക്ക് യേശുവിനെ കാണാനായില്ല. അവൻ മുമ്പോട്ടോടി യേശു സഞ്ചരിക്കുമെന്നറിഞ്ഞ സ്ഥലത്തു ചെന്ന് ഒരു കാട്ടത്തി മരത്തിൽ കയറിയിരുന്നു. യേശു അവിടെ എത്തിയപ്പോൾ സക്കായി മരത്തിലിരിക്കുന്നത് കണ്ടു. അവൻ സക്കായിയോട് പറഞ്ഞു,
സക്കായിയെ, വേഗം താഴെ ഇറങ്ങി വരൂ, എനിക്ക് ഇന്ന് നിന്റെ വീട്ടിൽ വസിക്കണം.
സക്കായി വേഗം താഴെ ഇറങ്ങി വന്നു. യേശു തന്റെ വീട്ടിൽ തങ്ങുന്നതിൽ അവൻ സന്തോഷിച്ചു. എല്ലാവരും ഇത് കണ്ടു. അവർ പരാതിപ്പെടാൻ തുടങ്ങി,
കർത്താവിന് തങ്ങാൻ ഈ പാപിയുടെ വീടേ കിട്ടിയുള്ളോ?
സക്കായി കർത്താവിനോട് പറഞ്ഞു,
ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്റെ സ്വത്തുക്കളുടെ പകുതി ഞാൻ പാവങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 4 മടങ്ങ് നൽകാം.
യേശു പറഞ്ഞു,
ഇയാൾ നല്ലവനാണ്. ഇയാൾ അബ്രഹാമിന്റെ യഥാർത്ഥ പുത്രനാണ്. അതിനാൽ ഇന്ന് സക്കായി അവന്റെ പാപങ്ങളിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നഷ്ടപ്പെട്ടവയെ കണ്ടെത്താനും രക്ഷിക്കാനുമാണ് മനുഷ്യപുത്രൻ വന്നിട്ടുള്ളത്.
യേശു യെരുശലേമിനടുത്തെത്തി. ദൈവരാജ്യം ഉടനെ വരുമെന്ന് ചിലർ കരുതി. ആളുകളുടെ മനോഗതി അറിഞ്ഞ യേശു ഈ കഥ പറഞ്ഞു.
ഉന്നത കുലജാതനായ ഒരാൾ രാജാവാകാൻ വേണ്ടി ദൂരെ ഒരു രാജ്യത്ത് പോകാൻ തുടങ്ങിയതായിരുന്നു. അനന്തരം അയാൾ മടങ്ങിവന്ന് സ്വന്തം ആൾക്കാരെ ഭരിക്കാമെന്ന് പരിപാടിയിട്ടു. അതിനാൽ അയാൾ തന്റെ ദാസന്മാരിൽ 10 പേരെ വിളിച്ചു. അയാൾ ഓരോരുത്തർക്കും ഓരോ പണക്കിഴി നൽകി പറഞ്ഞു, ഞാൻ തിരിച്ചു വരും വരെ ഈ പണം കൊണ്ട് വ്യാപാരം ചെയ്യൂ. പക്ഷേ അന്നാട്ടുകാർ അയാളെ വെറുത്തിരുന്നു. അതിനാൽ അവർ അയാളെ പിന്തുടരാൻ ഒരു സംഘം ആളുകളെ മറ്റേ രാജ്യത്തേക്ക് അയച്ചു. അവർ മറ്റേ രാജ്യത്തെത്തി പറഞ്ഞു, അയാളെ ഞങ്ങൾക്ക് രാജാവായി വേണ്ട. എന്നാൽ അയാൾ രാജാവായി. വീട്ടിൽ മടങ്ങിയെത്തി അയാൾ പറഞ്ഞു, ഞാൻ പണം കൊടുത്ത ദാസന്മാരെ വിളിക്കൂ, അത് വെച്ച് എത്ര പണം അവർ അധികമുണ്ടാക്കിയെന്ന് എനിക്കറിയണം. ഒന്നാമത്തെ ദാസൻ വന്നു പറഞ്ഞു, അങ്ങ് തന്ന 1 കിഴി പണം കൊണ്ട് 10 കിഴി പണം ഞാൻ സമ്പാദിച്ചു. രാജാവ് അയാളോട് പറഞ്ഞു, കൊള്ളാം, നീ ഒരു നല്ല ദാസനാണ്. നിന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ ഞാൻ നിന്നെ 10 നഗരങ്ങളുടെ ഭരണാധികാരിയാക്കുന്നു. രണ്ടാം ദാസൻ പറഞ്ഞു, അങ്ങ് തന്ന 1 കിഴി പണം കൊണ്ട് 5 കിഴി പണം ഉണ്ടാക്കി. രാജാവ് അയാളോട് പറഞ്ഞു, നിനക്ക് 5 നഗരങ്ങൾ ഭരിക്കാം. പിന്നെ മറ്റൊരു ദാസൻ വന്നു. അയാൾ പറഞ്ഞു, യജമാനനെ, ഇതാ അങ്ങയുടെ പണം. ഞാനത് തുണിയിൽ പൊതിഞ്ഞ് ഒളിച്ചുവെച്ചു. എനിക്ക് അങ്ങയെ ഭയമായിരുന്നു. എന്തെന്നാൽ അങ്ങ് ശക്തനാണ്, അങ്ങ് കർക്കശക്കാരനാണെന്നും എനിക്കറിയാം. സ്വയം സമ്പാദിക്കാത്ത പണവും സ്വയം കൃഷി ചെയ്യാത്ത ധാന്യവും അങ്ങ് പിടിച്ചെടുക്കുമെന്ന് എനിക്കറിയാം. രാജാവ് അയാളോട് പറഞ്ഞു, എന്തൊരു മോശമായ മനുഷ്യനാണ് നീ. നിന്റെ വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ നിന്നെ അപലപിക്കുന്നു. ഞാനൊരു കഠിനഹൃദയനാണെന്ന് നീ പറഞ്ഞു. ഞാൻ സ്വയം സമ്പാദിക്കാത്ത പണവും കൃഷി ചെയ്യാത്ത ധാന്യം പോലും ഞാൻ പിടിച്ചെടുക്കുമെന്ന് നീ പറഞ്ഞു. അത് ശരിയാണെങ്കിൽ നീ എന്റെ പണം പണമിടപാടുകാരുടെ പക്കൽ നിക്ഷേപിക്കണമായിരുന്നു. എങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോഴേക്കും അതിന് പലിശയെങ്കിലും കിട്ടിയേനെ. അനന്തരം ഇതെല്ലാം കണ്ടുനിന്നവരോട് രാജാവ് പറഞ്ഞു, ഇയാളുടെ കയ്യിൽ നിന്നും പണമെടുത്ത് 10 മടങ്ങ് പണം സമ്പാദിച്ചവന് കൊടുക്കുക. അവർ രാജാവിനോട് പറഞ്ഞു, പക്ഷേ അയാൾക്ക് ഇപ്പോൾ തന്നെ 10 മടങ്ങ് പണമുണ്ടല്ലോ. രാജാവ് പറഞ്ഞു, അവനവനുള്ളത് ഉപയോഗിക്കുന്നവന് വീണ്ടും കിട്ടും. തനിക്കുള്ളതെല്ലാം ഉപയോഗിക്കാത്തവനിൽ നിന്നും എല്ലാം എടുക്കപ്പെടും. ഇപ്പോൾ എന്റെ ശത്രുക്കൾ എവിടെ? ഞാൻ അവരുടെ രാജാവാകാൻ ഇഷ്ടപ്പെടാത്തവർ എവിടെ? എന്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലുക. അവർ ചാകുന്നത് എനിക്ക് കാണണം.
ഇതു പറഞ്ഞതിനു ശേഷം യേശു യെരുശലേമിലേക്കുള്ള തന്റെ യാത്ര തുടർന്നു. യേശു ഒലിവ് മലകൾക്ക് സമീപമുള്ള ബെത്ഫാഗ, ബെതാനിയ എന്നീ ഗ്രാമങ്ങൾക്കടുത്തെത്തി. അവൻ തന്റെ 2 ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. അവൻ പറഞ്ഞു,
ആ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകൂ. അവിടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയെ കാണാം. ആരും ഇതുവരെ അതിന്റെ പുറത്ത് സവാരി ചെയ്തിട്ടില്ല. അതിനെ അഴിച്ചുകൊണ്ടുവരിക. എന്താണ് കഴുതയെ അഴിച്ചുകൊണ്ടു പോകുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഗുരുവിന് ഈ കഴുതയെ വേണം എന്ന്.
രണ്ടു ശിഷ്യന്മാരും ഗ്രാമത്തിലേക്ക് പോയി യേശു അവരോട് പറഞ്ഞ വിധം അവർ കഴുതയെ കണ്ടെത്തി. അവർ കഴുതയെ അഴിച്ചു. എന്നാൽ കഴുതയുടെ ഉടമസ്ഥൻ വന്നു. അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു,
എന്തിനാണ് ഞങ്ങളുടെ കഴുതയെ നിങ്ങൾ അഴിക്കുന്നത്?
ശിഷ്യന്മാർ പറഞ്ഞു,
ഗുരുവിന് ഇതിനെ വേണം.
ശിഷ്യന്മാർ കഴുതയെ യേശുവിന്റെ സമീപത്തേക്ക് കൊണ്ടുവന്നു. അവർ തങ്ങളുടെ കുപ്പായം കഴുതപ്പുറത്ത് വിരിച്ചു. യേശുവിനെ അതിന്റെ പുറത്ത് അവർ കയറ്റി. യേശു യെരുശലേമിലേക്കുള്ള വഴിയെ കഴുതപ്പുറത്തു സഞ്ചരിച്ചു. ശിഷ്യന്മാർ തങ്ങളുടെ വസ്ത്രങ്ങൾ യേശു സഞ്ചരിക്കേണ്ട പാതയിൽ വിരിച്ചു. യേശു യെരുശലേമിനോടടുത്തു. അവൻ ഒലിവുമലയുടെ അടിവാരത്തിലെത്തി. ശിഷ്യന്മാരുടെ സംഘം മുഴുവനും സന്തോഷിച്ചു. അവർ വളരെ ഉച്ചത്തിൽ ദൈവത്തെ വാഴ്ത്തി. തങ്ങൾ കണ്ട എല്ലാ ശക്തമായ കാര്യങ്ങൾക്കും അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. അവർ പറഞ്ഞു,
കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വർഗരാജ്യത്തെ സമാധാനം, ദൈവത്തിന് മഹത്വം.
ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില പരീശന്മാർ യേശുവിനോട് പറഞ്ഞു,
ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കൂ.
യേശു പ്രതിവചിച്ചു,
ഞാൻ നിങ്ങളോട് പറയുന്നു, ഇക്കാര്യങ്ങൾ പ്രസംഗിക്കപ്പെടണം. എന്റെ ശിഷ്യന്മാരത് പ്രസംഗിച്ചില്ലെങ്കിൽ ഈ പാറകൾ അത് പ്രസംഗിക്കും.
യേശു യെരുശലേമിനടുത്തെത്തി. നഗരം കണ്ടപ്പോൾ അവൻ അതിനായി കേണു. യേശു യെരുശലേമിനോട് പറഞ്ഞു,
നിനക്ക് സമാധാനം തരുന്നതെന്തെന്ന് ഇന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ നീ അതറിയുന്നില്ല. എന്തെന്നാൽ അത് നിനക്ക് മറഞ്ഞിരിക്കുന്നു. നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വളഞ്ഞ് എല്ലാ വശത്തുനിന്നും നിന്നെ ഞെരുക്കും. അവർ എല്ലാ വശത്തുനിന്നും നിങ്ങളെ പിടിക്കും. അവർ നിന്നെയും നിന്റെ ജനങ്ങളെയും നശിപ്പിക്കും. നിന്റെ കെട്ടിടങ്ങളുടെ ഒരു കല്ലും മറ്റൊന്നിനു മുകളിൽ ഇരിക്കില്ല. ദൈവം രക്ഷയ്ക്ക് വന്നതെപ്പോഴെന്ന് നീ അറിഞ്ഞിട്ടില്ലാത്തതിനാൽ ഇതെല്ലാം സംഭവിക്കും.
യേശു ദൈവാലയത്തിനുള്ളിലേക്ക് പോയി. അവിടെ വിൽപ്പന നടത്തിയിരുന്നവരെ അവൻ ഓടിച്ചു. യേശു അവരോട് പറഞ്ഞു,
എന്റെ ആലയം ഒരു പ്രാർത്ഥനാലയമായിരിക്കും എന്ന് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ അത് കള്ളന്മാരുടെ ഒളിസങ്കേതമാക്കിയിരിക്കുന്നു.
യേശു ദൈവാലയത്തിലുള്ളവരെ എന്നും പഠിപ്പിച്ചു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ചില ജനനേതാക്കളും യേശുവിനെ കൊല്ലാൻ ആഗ്രഹിച്ചു. പക്ഷേ എല്ലാവരും യേശുവിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു പറഞ്ഞ കാര്യങ്ങളിൽ അവർ വളരെ തൽപരരായിരുന്നു. അതിനാൽ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ജനനേതാക്കൾക്കും യേശുവിനെ എങ്ങനെ വധിക്കാമെന്നറിവില്ലായിരുന്നു.